എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു, സ്വന്തമാക്കൂ ഈ കോൺഫിഡൻസ്. രാവിലെ ഏകദേശം 6 മണിയോടെ ഒപ്പം പഠിച്ചിരുന്ന ഒരു സുഹൃത്തിന്റെ സന്ദേശം വാട്സാപ്പിൽ ലഭിച്ചു. 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പരസ്പരം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ട് അവളുടെ മകന് വാഹനാപകടം ഉണ്ടായി എന്നും തലയ്ക്ക് വലിയൊരു ശസ്ത്രക്രിയ കഴിഞ്ഞ് ICU കിടക്കുകയാണെന്നും പറഞ്ഞു. 8 ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള പുരോഗതിയും ഇല്ലെന്ന് പങ്കുവയ്ക്കുമ്പോൾ അവൾ കരയുകയാണെന്ന് മനസ്സിലായി. മകൻ ആരെയും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കൂടുതൽ വേദന ഉളവാക്കി. ഉടനെ അവളെ വിളിച്ചു. ഞാൻ ദുബായിൽ നിന്ന് അവധിക്ക് കേരളത്തിലെത്തിയ സമയമായിരുന്നു. ഫോണിലൂടെ അവളെ ആശ്വസിപ്പിച്ചു, പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. ഈശോയോട് ഞാൻ സങ്കടപ്പെട്ടു. എന്താ ഈശോയെ ഇങ്ങനെ? അവൻ അപകടത്തിൽപ്പെടുമ്പോൾ നീ എവിടെയായിരുന്നു? ഈശോയുടെ സ്ഥായീഭാവമായ നിശബ്ദത തുടർന്നു. എന്നാൽ ഉച്ചയോടെ ഈശോ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകി ആശുപത്രിയിലേക്ക് പോകാൻ. വാശിക്കാരി ആയതിനാൽ ഈശോയോട് ചെറിയൊരു തർക്കം. അങ്ങോട്ട് പോയിട്ടെന്തിനാ? ICU കയറാൻ എനിക്ക് കഴിയില്ലല്ലോ. രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ എന്തൊരു ജാടയായിരുന്നു. ഇപ്പോൾ എന്നോടെന്തിനാ പോകാൻ പറയുന്നത്? ഈശോ കൂടുതൽ ഒന്നും സംസാരിച്ചില്ല. ആശുപത്രിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈശോയെ ഉത്തരം മുട്ടിച്ചെന്ന ഭാവത്തിൽ ആശുപത്രിയിലേക്ക് യാത്രയായി. കാറിൽ പിൻസീറ്റിൽ കിടന്നുകൊണ്ടാണ് യാത്ര, ഇരിക്കാൻ സാധിക്കാത്തതിനാൽ. ആശുപത്രിയിലെത്തി മുകളിലത്തെ നിലയിലേക്ക് പോയി. ICU മുൻപിൽ കരഞ്ഞു തളർന്ന ഒരു അമ്മയെ ഞാൻ കണ്ടു. വർഷങ്ങൾ ഞങ്ങൾക്ക് അധികം രൂപമാറ്റം വരുത്തിയെന്ന് തോന്നിയില്ല. എന്നെ കണ്ടപ്പോൾ അവൾ ഓടി വന്നു. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം മകന്റെ അവസ്ഥകൾ വിവരിക്കാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ എന്റെ കണ്ണുകൾ എന്നോട് സമ്മതം ചോദിക്കാതെ ഈറനണിഞ്ഞു. ഏകദേശം 1 മണിക്കൂറോളം ഈശോയെക്കുറിച്ച് അവളോട് നിർത്താതെ സംസാരിച്ചു. വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ചു പറഞ്ഞു. കാരണം എന്റെ നസ്രായൻ എവിടെയും തോറ്റുപോയിട്ടില്ല. വിശ്വസിക്കുന്നവരുടെ ജീവിതങ്ങളിൽ, വിശ്വാസമില്ലാത്ത മനുഷ്യരുടെ പട്ടണങ്ങളിൽ ഈശോ കാര്യമായ അത്ഭുതങ്ങൾ ചെയ്തില്ല എന്ന് സുവിശേഷങ്ങളിൽ നാം വായിച്ചിട്ടുണ്ടല്ലോ. സംസാരത്തിനൊടുവിൽ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഈശോ പറയുകയാണ് അവളുടെ മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ. അവിടുത്തെ പ്രേരണയാൽ ICU വാതിലിന് മുന്നിലേക്ക് അവൾക്കൊപ്പം നടന്നു. ഒരുപാട് മനുഷ്യർ അവിടെ ആശങ്കയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പല സ്പെഷ്യാലിറ്റിയുടെ ICU അവിടെ ഉണ്ടായിരുന്നു. നാനാജാതി മതസ്ഥർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേദനയോടെ കാത്തിരിക്കുന്ന, തീവ്ര ദുഃഖം നിഴലിക്കുന്ന ഒരു സ്ഥലം. കയ്യിൽ എപ്പോഴും കരുതുന്ന വലിയൊരു ക്രൂശിത രൂപം ബാഗിൽ നിന്ന് പുറത്തെടുത്തു. ICU വാതിലിനോട് ചേർന്നുള്ള ചുമരിൽ ആ കുരിശുരൂപം ചേർത്ത് ഉയർത്തിപ്പിടിച്ചു. ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, ICU ഉൾവശം എനിക്ക് കാണാൻ സാധിക്കില്ല. ആ മകൻ എവിടെയാണ് കിടക്കുന്നതെന്നും എനിക്കറിയില്ല. കുറേ രോഗികൾ ഈ ചുവരിനപ്പുറം ജീവന് വേണ്ടി മല്ലടിക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുന്നു. ഇവിടെ നിൽക്കുന്ന നാനാജാതി മതസ്ഥരുടെ മുൻപിൽ നിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ കരം അങ്ങ് നീട്ടണമേ. അല്പസമയം ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഈശോയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ കരഞ്ഞുകൊണ്ട് നിന്നു. ഈശോ വന്നു എന്നറിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ആശ്വാസം അനുഭവപ്പെട്ടു. കണ്ണുകൾ തുടച്ച് ഈശോയ്ക്ക് ഉമ്മ കൊടുത്ത് ഞാൻ ഇറങ്ങി. അവിടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരും സെക്യൂരിറ്റിയും ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഈശോയെ വ്യത്യസ്ത വിശ്വാസം പുലർത്തുന്നവരുടെ മുൻപിൽ ഏറ്റുപറഞ്ഞു എന്നൊരു തോന്നൽ. തിരിച്ചുള്ള യാത്ര മുഴുവൻ ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു. നിലയ്ക്കാത്ത കണ്ണീരിലൂടെ ഈശോ പ്രകടമായ അത്ഭുതം ഒന്നും ചെയ്തില്ലെങ്കിലും അവിടുത്തെ ഏറ്റുപറയാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് അവിടുത്തോട് നന്ദി പറഞ്ഞു. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. 1 സാമുവൽ 2:30. തൊട്ടടുത്ത ദിവസം രാത്രിയിൽ എന്റെ സുഹൃത്തിന്റെ കോൾ ലഭിച്ചു. അല്പം പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ട്. 2 ദിവസം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. 3 ദിവസം റൂമിലേക്ക് മാറ്റി. പിന്നീട് 4 ദിവസങ്ങൾ ആശുപത്രിയിൽ കിടന്ന ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോയാലും വിശ്വാസം മുറുകെ പിടിക്കണം. ഞാൻ എത്രയോ വലിയ പാപിയാണ്, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശരായിരിക്കുന്ന അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് പരാതിപ്പെടുന്നവരുമുണ്ട്. പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ലാത്തവർ. ഈശോയുമായുള്ള നമ്മുടെ വ്യക്തിപരമായ സ്നേഹബന്ധം ഒരിക്കലും യജമാനനും ദാസനും തമ്മിലുള്ളതല്ല, മറിച്ച് അപ്പനും മക്കളും തമ്മിലുള്ളതാണ്. ദാസൻ തനിക്ക് എന്ത് ലഭിക്കുമെന്ന് മാത്രം ചിന്തിക്കുമ്പോൾ മക്കൾ അപ്പന് എന്ത് നൽകാം എന്ന് ചിന്തിക്കുന്നവരാണ്. നോഹ മദ്യപിക്കുമെന്നറിഞ്ഞിട്ടും, യാക്കോബ് കള്ളം പറയുമെന്നറിഞ്ഞിട്ടും, മോശ കൊലപാതകം ചെയ്യുമെന്നറിഞ്ഞിട്ടും, യോന അനുസരണക്കേട് കാണിക്കുമെന്നറിഞ്ഞിട്ടും, ദാവീദ് വ്യഭിചാരം ചെയ്യുമെന്നറിഞ്ഞിട്ടും, പത്രോസ് തള്ളിപ്പറയുമെന്നറിഞ്ഞിട്ടും, യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും, സാവൂൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമെന്നറിഞ്ഞിട്ടും, ഇവരെയെല്ലാം ചങ്കോട് ചേർത്ത് നിർത്തി തിരഞ്ഞെടുത്ത് സ്നേഹിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹം നമ്മെ തേടുന്നു ആൾക്കൂട്ടത്തിനിടയിൽ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? റോമ 8:35. ഒരു പക്ഷേ നാം ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി കുറച്ചു നാളുകൾക്ക് ശേഷം നമ്മെ ചതിക്കുമെന്ന് മനസ്സിലായാൽ ആ നിമിഷം മുതൽ നമ്മുടെ സ്നേഹത്തിന്റെ അളവും ആഴവും ആത്മാർത്ഥതയും എല്ലാം മാറിമറിയും. ഒരിക്കലും പഴയ ഊഷ്മളത നിലനിൽക്കുകയില്ല. പക്ഷേ ഈശോയുടെ സ്നേഹം നമ്മുടെ എല്ലാ പോരായ്മകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. നാം അവനെ വേദനിപ്പിക്കുമെന്നും തള്ളിപ്പറയുമെന്നും ഒറ്റപ്പെടുത്തുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മകനെ മകളെ നീ എന്റേതാണ് എന്ന് പറയുന്ന കിടിലൻ ഡയലോഗുണ്ടല്ലോ, അത് നസ്രായന് മാത്രം സ്വന്തം. എത്ര പാപം ചെയ്ത് ഈശോയെ മുറിപ്പെടുത്തിയാലും അവനിൽ നിന്നും ദൂരെ ഓടിമറിഞ്ഞാലും ഈശോയ്ക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1. ധൂർത്ത പുത്രന് വേണ്ടി കാത്തിരുന്ന് വിരുന്നൊരുക്കി സ്വീകരിച്ച, എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ, കള്ളന് പറുദീസ നൽകിയ, അവസാനം വന്നവനും മുഴുവൻ കൂലി നൽകിയ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ലഹരിയിൽ ആഴ്ത്തട്ടെ. ചെങ്കടലുകൾക്ക് മുൻപിലും നടുവിലും നമുക്കായി വഴി തുറക്കുമെന്ന വിശ്വാസം നമ്മിൽ ആഴത്തിൽ വേരൂന്നട്ടെ. അവനിലുള്ള വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ കോൺഫിഡൻസ്. വിശ്വാസത്താൽ അവന്റെ സമയത്തിനായി കാത്തിരിക്കാം. താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. റോമ 4:18-20.